2021 December 11 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. കേരളം ധനപ്രതിസന്ധിയിൽ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മുൻ ഡയറക്ടർ ഡി നാരായണ എഴുതുന്നു, കേരള ചരിത്രത്തിലെ ഏറ്റവും മോശമായ സാമ്പത്തിക വർഷമായിരുന്നു 2020-21. മൊത്ത ആഭ്യന്തര ഉത്പാദനം 8% കുറഞ്ഞു. റവന്യൂ വരുമാനം ഭീകരമായി നിലം പതിച്ചു. റവന്യൂ ധനക്കമ്മികൾ യഥാക്രമം 4% 6% എത്തി. സ്വാഭാവിക മായും GSDP യിലുണ്ടായ കുറവ് കണക്കുകൂട്ടിയതുപോലെ തന്നെ 8% 10% ഇടയിലായിരുന്നു. റവന്യൂ കമ്മി 3%, അതായത് 23,000 കോടി രൂപയിലും ധനക്കമ്മി ഏതാണ്ട് 4.5% തൊട്ടുമുകളിലും, അതായത് 38,000 കോടി രൂപയിലും എത്തി. ചെലവിന് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. പൊതു സാമ്പത്തിക മേഖലകളിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ 20% കണ്ട് വെട്ടിക്കുറച്ചു. എന്നാൽ സാമൂഹ്യ മേഖലയിൽ അത് 12% ഒതുക്കി നിർത്തി. സാമ്പത്തിക ഉണർവിന് വഴിയൊരുക്കേണ്ട മൂലധന ചെലവ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിന്റെ 40% കുറച്ചു. എന്നാൽ അത് 2019-20 വർഷത്തെ യഥാർത്ഥ ചെലവിനേക്കാൾ മുകളിലെത്തിക്കാൻ യത്നിച്ചു. എന്നിരുന്നാലും മഹാമാരിയുടെ സാഹചര്യത്തിൽ മികച്ച സാമൂഹ്യ പിന്തുണ നൽകാൻ നമുക്കായി. അയൽ സംസ്ഥാനങ്ങളിലെ സ്ഥിതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രമങ്ങൾ ശരിക്കും അഭിനന്ദനീയമായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് വന്നാൽ സാമ്പത്തിക രംഗം അതിവേഗം തിരിച്ചുകയറുന്നതിന്റെ സൂചനകൾ നൽകിയ സമയത്താണ് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. റവന്യൂ വരുമാനം കുതിപ്പിലായിരുന്നു. ധനസ്ഥിതി ആശ്വാസത്തിന്റെ പാതയിലുമായിരുന്നു. പ്രതീക്ഷാ നിർഭരമായ സമയമെന്ന് കണ്ടാണ് സർക്കാർ 11-ാം ശമ്പള പരിഷ്കരണത്തിന്റെ നേട്ടങ്ങൾ പ്രഖ്യാപിച്ചത്. വിരമിക്കൽ പ്രായം കൂട്ടിയും ക്ഷാമബത്ത ആനുകൂല്യങ്ങൾ നൽകാതെ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ പ്രതികൂല നടപടിയെടുത്ത സാഹചര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് ഇവിടെ സ്വീകരിച്ചത്. സാമൂഹ്യക്ഷേമ പെൻഷനുകളും ഉയർത്തി. ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ പൂർണ്ണശക്തിയോടെ സാമൂഹ്യ പിന്തുണ നൽകിയതിന്റെ മികച്ച ഉദാഹരണമാണിത്. എന്നാൽ മഹാമാരിയുടെ 2-ാം തരംഗം 1-ാം തരംഗത്തെ അപേക്ഷിച്ച് ദീർഘകാലം നീണ്ടുനിന്ന സാഹചര്യമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ദൃശ്യമായത്. മഹാമാരിയുടെ 2-ാം വർഷത്തിൽ ഇപ്പോൾ 8 മാസം പിന്നിട്ട് കഴിഞ്ഞു. മഹാമാരിയുടെ ഒമിക്രോൺ വകഭേദം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന 3-ാം വർഷത്തിലാണ് ബഡ്ജറ്റിനെ സമീപിക്കുന്നത്. 2021-22 ബഡ്ജറ്റിൽ കണക്കാക്കിയിരുന്ന റവന്യൂ കമ്മി 16,910 കോടി രൂപയാണ്. 2020-21 വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 1,500 കോടി രൂപ കൂടുതൽ. ധനക്കമ്മിയാകട്ടെ 30,698 കോടിയാണ്. ഇതും 2020-21 1,500 കോടി രൂപ കൂടുതൽ. സാമ്പത്തിക വർഷത്തെ 7-ാം മാസം പിന്നിടുമ്പോൾ നാം ഇതിനകം 10,000 കോടി രൂപയുടെ വായ്പ എടുത്തു കഴിഞ്ഞു. ഈ ഒരു വർഷത്തേക്ക് എടുക്കാൻ കണക്കാക്കിയിരുന്ന മൊത്തം വായ്പയേക്കാൾ അധികമാണിത്. നമ്മുടെ റവന്യൂ ധനക്കമ്മികൾ യഥാക്രമം 32,000 കോടിയും 40,000 കോടി രൂപയ്ക്കും മുകളിലെത്തി. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വായ്പയുടെ അല്ലെങ്കിൽ ധനക്കമ്മിയുടെ 80% റവന്യൂ കമ്മി നേരിടാൻ വേണ്ടിവരുന്നു എന്നതാണ്. ഇത് 2020-21 വർഷത്തിലെ സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. കേന്ദ്രത്തിൽ നിന്ന് GST നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുന്നില്ല. റവന്യൂ കമ്മി പരിഹരിക്കാനുള്ള സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞു. ധനപ്രതിസന്ധിയുടെ ആക്കം കൂട്ടാനുള്ള സാഹചര്യമല്ലേ ഇതുണ്ടാക്കുന്നത്. ഈ വർഷം ഒക്ടോബർ വരെയുള്ള റവന്യൂ വരുമാനം 53,969 കോടി രൂപയാണ്. റവന്യൂ ചെലവ് 85,724 കോടി രൂപയും ശമ്പളം, പെൻഷൻ, പലിശ കൊടുക്കാനുള്ള ചെലവ് എന്നിവ മൂന്നും ചേർന്ന് 57,134 കോടി രൂപ വരും. പൊതുവെ ഇവ മൂന്നും ചേർത്തുവരുന്ന ചെലവും മൊത്തം റവന്യൂ ചെലവും തമ്മിലുള്ള അനുപാതം 1.5 മുതൽ 1.6 വരെയായിരിക്കും. അതനുസരിച്ചാണ് സർക്കാർ മറ്റ് ചെലവ് കുറയ്ക്കുന്നത്. എന്നാൽ ശമ്പളവും പെൻഷനും ചേർന്നുള്ള തുക ഇത്തവണ അത്ര നല്ല സ്ഥിതിയിലല്ല. ശമ്പളവും പെൻഷനും ചേർന്നുള്ള ചെലവ് ഇപ്പോൾ തന്നെ ഒരു വർഷത്തേക്ക് ഇതിനായി കണക്കാക്കിയിട്ടുള്ള ചെലവിന്റെ 70% കവിഞ്ഞു. ഇത് രണ്ടും ചേർത്ത് ഈ വർഷം 84,000 കോടി രൂപ കവിയുമെന്നാണ് കണക്കാക്കുന്നത്. ഒക്ടോബർ അവസാനം വരെയുള്ള റവന്യൂ വരുമാനം കണക്കാക്കിയാൽ അതൊരിക്കലും ഈ സംഖ്യ എത്തില്ല. മറ്റ് റവന്യൂ ചെലവിനായി 50% തുകയെങ്കിലും വേണ്ടിവരും. കൂടാതെ മൂലധന ചെലവിനായി എന്തെങ്കിലും വേണമെങ്കിൽ അതും അധിക വായ്പയിലൂടെ കണ്ടെത്തേണ്ടിവരും. അതായത് 2021-22 2022 വർഷത്തിൽ റവന്യൂ കമ്മി 42,000 കോടിയും ധനകമ്മി 55,000 കോടി രൂപയും എത്തുമെന്ന് കാണാം. ഇത് യഥാക്രമം ജി എസ് ഡി എയുടെ 4.8% 6.3% വരും. അസാധ്യമായ സാഹചര്യമാണത്. വിദേശ മലയാളികളിൽ നിന്നുള്ള പണംവരവും ടൂറിസവുമാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗം ചലനാത്മകമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ വലിയ തോതിൽ വിദേശങ്ങളിൽ നിന്ന് പ്രവാസികൾ മടങ്ങിയെത്തി. 25 ലക്ഷം പ്രവാസികളിൽ 14 ലക്ഷം പേർ മടങ്ങിയെത്തി കഴിഞ്ഞു. വിദേശ പണംവരവിലെ ഈ കുറവ് ആഭ്യന്തര ചെലവിൽ വൻ ഇടിവുണ്ടാക്കും. കേരള സാമ്പത്തിക രംഗത്ത് 10%ത്തിലധികവും നൽകുന്നത് ടൂറിസമാണ്. 2020 ഇവിടെ എത്തിയ ടൂറിസ്റ്റുകളുടെ എണ്ണം 2019 വന്നവരുടെ 25% അല്പം അധികം മാത്രമാണ്. 2021 ഡിസംബർ വരെ എത്തിയവർ 2020 വന്നവരിൽ അല്പം കൂടുതൽ മാത്രവും. വിദേശ മലയാളികളിൽ നിന്നുള്ള പണം വരവും ടൂറിസം മേഖലയിൽ നിന്നുള്ള വരവും ഇനിയും തിരിച്ചുകയറാനുള്ള സാധ്യതയില്ല. അതേപോലെ സുപ്രധാനമായ കാര്യം, ഈ രണ്ട് കാര്യങ്ങളും വാറ്റ് ജി എസ് ടി വരുമാനത്തെ ഒരു വലിയ അളവ് വരെ സ്വാധീനിക്കും എന്നതാണ്. റവന്യൂ വരുമാനത്തിലെ ഇടിവ് തുടരുമെന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നികുതി വരുമാനം 2020-21 വർഷത്തിൽ വല്ലാതെ ഇടിഞ്ഞു. എന്നാൽ ആദായ നികുതിയും കോർപ്പറേഷൻ നികുതിയും മികച്ച വളർച്ച പ്രകടിപ്പിച്ച 2021-22 അത് അങ്ങനെയല്ല. ജി എസ് ടിയും കഴിഞ്ഞ മാസങ്ങളിൽ മോശമല്ലാത്ത സ്ഥിതിയിലാണ്. എന്നാൽ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനങ്ങൾക്കുള്ള പണം കൈമാറൽ മുൻവർഷത്തെ അപേക്ഷിച്ച് അത്രയ്ക്ക് താഴ്ന്നില്ല. 15 ധനകാര്യ കമ്മീഷനിൽ നമ്മുടെ വിഹിതം വല്ലാതെ കുറഞ്ഞു. ഈ പ്രതിസന്ധിയുടെ വർഷത്തിൽ റവന്യൂ കമ്മി സഹായം വലിയ ആശ്വാസവുമായിരുന്നു. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം അത് തുടരാൻ ഇടയില്ല. അത് 5,000 കോടിയോളം കുറയും. പിന്നീട് പടിപടിയായി കുറഞ്ഞുവരും. ആത്യന്തികമായി ധനമന്ത്രിക്ക് മുന്നിൽ ബുദ്ധിമുട്ടേറിയ ദൌത്യമാണ് ഉള്ളത്. വിനോദസഞ്ചാരികളുടെ വളരെ കുറഞ്ഞ ഒഴുക്ക്, പ്രവാസികളുടെ മടക്കം, കേന്ദ്രത്തിൽ നിന്ന് വളരെ കുറഞ്ഞ വരവ്, ഇതെല്ലാം പ്രതികൂല സാഹചര്യമാണ്. വളരെ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടിവരും.